മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യ ഫയലുമായി ജോമി തോമസ്. വാക്ക് മാറുമ്പോൾ ആകെയുള്ളതിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. എന്നാൽ 2 മുൻപ് തന്നെ BJP അതിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ ചില മാറ്റങ്ങൾ പ്രകടമായിരുന്നു. 400 അഥവാ 400 സീറ്റ് എന്ന ലക്ഷ്യം പറയുന്നത് ഏതാണ്ട് അവസാനിപ്പിച്ചതാണ് അതിൽ പ്രധാനം. പ്രതിപക്ഷം ജയിച്ചാലുള്ള അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും അതിൽ വിദ്വേഷ ഭാഷ കലർത്താനുമുണ്ടായ താല്പര്യവും പ്രധാനം തന്നെ. 2019 300 ആണ് മോദി പറഞ്ഞത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം എന്നത് ന്യായമായ മോഹമായി അന്ന് വിലയിരുത്തപ്പെട്ടു. വോട്ട് ശതമാനത്തിലല്ല, സീറ്റ് എണ്ണത്തിൽ അതിന് പിന്തുണയും ലഭിച്ചു. 5 ശേഷം 100 കൂടുതലുള്ളൊരു ലക്ഷ്യം മുന്നണിക്കും. 2 സീറ്റ്, അതായത് 370 BJPക്കുമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അത്രയും എന്തിന് എന്ന സംശയം പലർക്കും തോന്നിയതാണ്. സമഗ്രാധിപത്യ ചിന്തയാവാം അതിന് കാരണമെന്നും കരുതി. എന്നാലിപ്പോൾ 2019 സീറ്റെണ്ണം ഉറപ്പാക്കുകയാണ് പ്രധാനമെന്നും അതിനുതന്നെ അത്യധ്വാനം വേണ്ടിവരുമെന്നുമുള്ള ബോധ്യം പങ്കുവയ്ക്കാൻ BJP കേന്ദ്രങ്ങൾ തയ്യാറാണ്. വാസ്തവത്തിൽ അങ്ങനെയൊരു തിരിച്ചറിവ് ഏതാണ്ട് 1 മുൻപേ BJPക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെയും ജയിച്ചിട്ടില്ലാത്ത ഏകദേശം 150-160 മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി തിരഞ്ഞെടുപ്പിന് ഏറെ മുൻപേ പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിച്ചത്. എന്നാൽ വലിയ ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗം എന്ന മട്ടിലാണ് BJP അത് പുറത്ത് അവതരിപ്പിച്ചത്. സംഘമിത്രർ മാത്രമല്ല, നിഷ്പക്ഷ മനസ്സുള്ള മാധ്യമപ്രവർത്തകരിൽ പലരും പോലും അത് വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. എണ്ണം ഒപ്പിക്കാനാണ് ജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ എന്ന് മാധ്യമങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മറ്റൊരാഖ്യാനം ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. പിന്നാലെ 370-400 എന്നിങ്ങനെ വലിയ സംഖ്യകൾ BJP പറഞ്ഞപ്പോൾ ആത്മവിശ്വാസം എന്ന് പ്രതിപക്ഷമുൾപ്പെടെ കരുതി. നേതാക്കൾ തയ്യാറാക്കിയ പരസ്യവാചകങ്ങൾ BJPക്കാർ തന്നെ വിശ്വസിക്കുന്ന സ്ഥിതിയും ഉണ്ടായെന്ന് പറയാം. ജയിക്കാവുന്ന പുതിയ സീറ്റുകൾക്കായി പരിശ്രമിക്കാൻ BJP മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെയും ഇപ്പോൾ 400+ പറയാൻ മടിക്കുന്നതിൻ്റെയും മറ്റു പലതും പറയുന്നതിൻ്റെയും കാരണങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സംഗതികളുണ്ട്. 2019 BJPക്ക് ലഭിച്ചതിൽ 286 സീറ്റ് 16 സംസ്ഥാനങ്ങളുടെ സംഭാവനയായിരുന്നു. അതിൽ ബംഗാൾ, ഒഡീഷ, UP എന്നിവയിലൊഴികെ 13 സംസ്ഥാനങ്ങളിൽ 90% ജയമുണ്ടായി. ഇപ്പോൾ പൂർണ്ണ ശിവസേന ഒപ്പമില്ലാത്ത മഹാരാഷ്ട്രയും കോൺഗ്രസ് നിയമസഭ തിരിച്ചുപിടിച്ച കർണാടകയും അതിലുൾപ്പെടുന്നു. സ്വാഭാവികമായും പരമാവധിയിലെത്തിയ സീറ്റെണ്ണം കൂടില്ല, നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാനുമാവില്ല. 2019 83 സീറ്റിൽ BJPയുടെ ഭൂരിപക്ഷത്തിൻ്റെ മാർജിൻ 10% താഴെയായിരുന്നു. നിലവിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ UPയിലെ ഏതാനും സീറ്റുകളും അതിലുണ്ട്. തിരഞ്ഞെടുപ്പ് ജയവും അധികാരം നിലനിർത്തലും മാത്രം ലക്ഷ്യമിട്ടുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ അസ്വസ്ഥതകൾക്ക് കാരണമായിരിക്കുന്നു. പാർട്ടി ഏക വ്യക്തി കേന്ദ്രീകൃതമായി പ്രസ്ഥാനം പിന്നിലേക്കാകുന്നു എന്ന ആശങ്ക RSS നേരത്തെ തന്നെയുണ്ട്. 2019 താരതമ്യം ചെയ്യുമ്പോൾ സീറ്റ് നിഷേധിക്കപ്പെട്ടവരുടെ പ്രതിഷേധം കൂടുതലാണ്. സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് 1/3 മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെന്ന് വിമർശനമുണ്ട്. മോദി തരംഗം പല സംസ്ഥാനങ്ങളിലും പ്രകടമല്ല. 2047 വികസിത ഭാരതം, 1000 രാമരാജ്യത്തിനുള്ള അടിത്തറ തുടങ്ങിയ വിദൂര ലക്ഷ്യങ്ങൾ ഉടനെ എന്തു മെച്ചം എന്ന് ചിന്തിക്കുന്നവരെ സ്വാധീനിക്കുന്നില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയാണ് ഭൂരിപക്ഷം വോട്ടർമാരുടെയും അടിയന്തര പ്രശ്നങ്ങൾ. 3 സാമ്പത്തിക ശക്തി എന്ന ലക്ഷ്യവും സാധാരണ വോട്ടർമാർക്ക് എളുപ്പത്തിൽ പിടികിട്ടാത്ത പ്രതീക്ഷയാണ്. മതനിരപേക്ഷമായ ദേശീയ ലക്ഷ്യങ്ങൾ പറയുമ്പോഴും ഒടുവിൽ എത്തി നിൽക്കുന്നത് വേർതിരിവിൻ്റെ വിഷയങ്ങളിലാണെന്ന വസ്തുത പാർട്ടി ബാഹ്യ വോട്ടർമാരിൽ ചെറിയൊരു പങ്കെങ്കിലും കണക്കിലെടുക്കുന്നു. അയോധ്യ ഇപ്പോഴൊരു പ്രസ്ഥാനമല്ല, ലക്ഷ്യവുമല്ല. രാമക്ഷേത്രം സാധ്യമായതോടെ അതിൻ്റെ വോട്ട് നേടൽ ശേഷി കുറഞ്ഞു. ലക്ഷ്യം സാധ്യമാക്കിയ വ്യക്തിയോടുള്ള നന്ദി പ്രകടനം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൻ്റെ സൂചനകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പ്രകടം എന്ന് പറയാനാവില്ല. തിരഞ്ഞെടുപ്പ് കടപ്പത്ര വിധിയും അതിനാൽ പുറത്തു വന്ന പേരുകളുടെയും കണക്കുകളുടെയും കാര്യകാരണ സഹിതമുള്ള വിശകലനങ്ങളും മോദിയുടെ അഴിമതി വിരുദ്ധ വാദത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. യു പിയിലും മറ്റും സീറ്റ് ലഭിച്ചില്ല, പാർട്ടി നേതാക്കൾ അധിക്ഷേപിച്ചു തുടങ്ങിയ കാരണങ്ങളാൽ ജാതി രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാർട്ടി തന്നെ എന്ന സ്ഥിതിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, പാർട്ടിയുടെ അല്ലെങ്കിൽ അതിലെ സ്വാധീനമുള്ള വ്യക്തികളുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പാകുന്നു എന്ന് ചിന്തിക്കുന്ന പാർട്ടി അനുഭാവികളുണ്ട്. അതിനാലുള്ള മടുപ്പ് അഥവാ വ്യത്യസ്തമായൊരു ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് പോലും അവർ പ്രകടിപ്പിക്കാം. പോളിംഗ് ശതമാനത്തിലെ കുറവ് അതിൻ്റെ സൂചനയെന്ന് കരുതുന്നവരുണ്ട്. ഇതര പിന്നാക്ക ദളിത് വോട്ടുകൾ ലഭിച്ചത് 2019 ജയത്തിന് സഹായിച്ചു. എന്നാൽ പ്രതിപക്ഷം ജാതി സെൻസസ് വാഗ്ദാനം ചെയ്യുന്നു. ബി ജെ പി വലിയ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് ഭരണഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനുള്ള ഉദ്ദേശ്യത്തോടെയാണെന്നും സംവരണ വ്യവസ്ഥകൾ ഉൾപ്പെടെ എടുത്തു കളയുമെന്നുമുള്ള പ്രതിപക്ഷവാദത്തിന് നല്ല പ്രചാരമുണ്ട്. ദളിതർക്ക് തുല്യതയുടെ പ്രമാണപത്രം എന്നതിനപ്പുറം ഭരണഘടന അഭിമാനരേഖയാണ്. അംബേദ്കറുടെ ഭരണഘടന എന്ന വൈകാരിക മൂല്യം അതിനുണ്ട്. ആ ഭരണഘടന മാറ്റാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്ന ആശങ്ക ദളിതർക്കുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തില്ല, സംവരണം ഒഴിവാക്കില്ല എന്നൊക്കെ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും വീണ്ടും വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക. കളം നോക്കി വിഷയങ്ങൾ മാറ്റുന്നത് പ്രചാരണത്തിലെ ലളിതമായ തന്ത്രമാണ്. അതിലുള്ള മികവ് ആവർത്തിക്കുക മാത്രമാണ് ബി ജെ പി ചെയ്യുന്നത്. ആദ്യം വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വിഷയങ്ങൾ മാറ്റുമ്പോൾ ആത്മവിശ്വാസം കുറയുന്നു എന്ന് വിലയിരുത്തപ്പെടുക സ്വാഭാവികവുമാണ്. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റിൽ അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി സന്ധിക്കും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.